إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, ഈമാനുള്ള ഏതൊരാൾക്കും മുസ്ലിമീങ്ങൾ പൊതുവെ പല സ്ഥലങ്ങളിലും അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമെല്ലാം വേദന ഉണ്ടാകും. മുസ്ലിം ഉമ്മത്ത് അവർ ഒരൊറ്റ ശരീരം പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇദസ്തക മിൻഹു ഉദ്വൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസഹരി വൽ ഹുമ്മാ, അതിലൊന്നിന് വേദനയുണ്ടായാൽ ബാക്കിയുള്ളവയെല്ലാം അതിനോട് പ്രതികരിക്കും, ഉറക്കമിളച്ചുകൊണ്ടും പനി ബാധിച്ചുകൊണ്ടുമെല്ലാം. ഇങ്ങനെയുള്ളവരാണ് മുസ്ലിം ഉമ്മ. അവർ തമ്മിൽ സ്നേഹവും ബന്ധവും അടുപ്പവുമുണ്ട്. അവരുടെ വേദന ഓരോ മുസ്ലിമിന്റെയും വേദനയാണ്. സഹോദരങ്ങളെ, നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന ഏത് മുസീബത്തുകൾക്കും യഥാർത്ഥത്തിൽ കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നാം എത്രയാണോ അകന്നു പോകുന്നത്, അതിനനുസരിച്ചാണ് നമുക്ക് പരാജയമുണ്ടാവുക. അത് ചികിത്സിക്കാതെ ബാക്കി പുറമേക്കുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, പല കാട്ടിക്കൂട്ടലുകൾ, പല പ്രകടനങ്ങൾ, ഇതൊന്നും നടത്തിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കുറെ ആളുകൾ സംഘടിക്കുക, കുറെ ആളുകൾ അവർ സായുധമായി അതിനുവേണ്ടി അഭ്യസിക്കുക, അഭ്യാസങ്ങൾ നടത്തുക, അവര് ചില ആയോധന മുറകളൊക്കെ പഠിക്കുക, ഇതൊക്കെ കൊണ്ടാണോ മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുക? അല്ല, ഉള്ളതിന് പുറമെ കുറെ രാഷ്ട്രീയ പാർട്ടികളും പല പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണോ മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുക? ഒരിക്കലുമല്ല. അള്ളാഹു വിജയവും അന്തസ്സും പ്രതാപവുമെല്ലാം വാഗ്ദാനം ചെയ്ത ഉമ്മത്താണിത്. പക്ഷേ സഹോദരങ്ങളെ, അത് കിതാബും സുന്നത്തും നാം മുറുകെ പിടിച്ചാലാണ്, അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിലേക്ക് നാം തിരിച്ചുപോയാലാണ്. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സലഫുൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ആദിമ തലമുറ, അവരെങ്ങനെയാണോ ഈ ദീൻ വിശ്വസിക്കുകയും അവരെങ്ങനെയാണോ ഈ ദീൻ പാലിക്കുകയും ചെയ്തത്, അതിലേക്ക് തിരിച്ചുപോയാൽ മാത്രമാണ് നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. അള്ളാഹു ഈ ഉമ്മത്തിനെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയമുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് റബ്ബ് പറഞ്ഞു, അവലമ്മ അസാബത്തും മുസീബത്തുൻ ഖദ് അസബ്തും മിസ്ലിഹ ഖുൽതും അന്ന ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവലമ്മ അസാബത്തും മുസീബത്തുൻ, നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചപ്പോൾ, ഖദ് അസബ്തും മിസ്ലിഹ, നിങ്ങൾ അതിന്റെ ഇരട്ടി അവർക്ക് ബാധിപ്പിച്ചിട്ടുണ്ട്, അവർക്കുണ്ടാക്കിയിട്ടുണ്ട്, അഥവാ നിങ്ങളുടെ ശത്രുക്കൾക്ക് ബദറിൽ നിങ്ങൾ ഇതിന്റെ ഇരട്ടി നാശനഷ്ടങ്ങൾ അവർക്കുണ്ടാക്കിയിട്ടുണ്ട്, അവരെ നിങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരാജയത്തിൽ നിങ്ങൾ ചോദിക്കുന്നു, അന്ന ഹാദ, ഇതെവിടെ നിന്നാണ് വന്നത്, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, പറയൂ നബിയെ, ഇത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്, നിങ്ങളാണ് ഇതിന്റെ കാരണക്കാർ. ഇന്ന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇത് സഹോദരങ്ങളെ ഏത് പ്രയാസങ്ങൾക്കും നമുക്കുള്ള ഉത്തരമാണ്. ഇതെങ്ങനെ വന്നു എന്നതിനുള്ള ഉത്തരമാണിത്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അല്ലാഹു പറയുന്നു, വമാ അസാബക്കും മിൻ മുസീബത്തിൻ, ഏത് മുസീബത്ത് നിങ്ങൾക്കുണ്ടായാലും, ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താലാണിത്, നിങ്ങൾ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണിത്. വയഅഫു അൻ കസീർ, അല്ലാഹു ഒരുപാട് പൊറുത്തു തരുന്നു. നാം ചെയ്തതിനെല്ലാം റബ്ബ് നമ്മെ പിടിച്ചിരുന്നുവെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ ബാക്കിയുണ്ടാകുമായിരുന്നില്ല. അല്ലാഹു ഒരുപാട് വിട്ടുതരുന്നു. നമ്മുടെ പാപങ്ങളാണ്, ഈ ദീനിൽ നിന്നുള്ള അകൽച്ചയാണ് നമ്മുടെ പരാജയത്തിന് കാരണമെന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക. അല്ലാഹു ഒരിക്കലും അനീതി പാലിക്കുക അനീതി ചെയ്യുകയില്ല. അവൻ അങ്ങേയറ്റം നീതി പാലിക്കുന്നവനാണ്. അവനവന്റെ മേൽ ദുൽം അഥവാ അനീതി അക്രമം അവൻ ഹറാമാക്കിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു ഒരു കൗമിന് ഒരു നിഅമത്ത് ഒരു അനുഗ്രഹം ചൊരിഞ്ഞിട്ട് അള്ളാഹു ഒരിക്കലും അത് മാറ്റിക്കളയുകയില്ല. ഹത്ത യുഗയ്യിറു മാ ബി അൻഫുസിഹിം, അവരതിനെ മാറ്റുന്നതുവരെ. വഅന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു സമീഉൻ അലീമുമാണ്, അവരെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. നാമാണ് സഹാബത്തിന്റെ ദീനിൽ നിന്ന് പിന്നോട്ടു പോയത്. നാമാണ് അവരുടെ തൗഹീദിൽ നിന്ന്, അവരുടെ ഈമാനിൽ നിന്ന്, അവരുടെ സുന്നത്തിൽ നിന്ന് പിന്നോട്ടു പോയത് സഹോദരങ്ങളെ നാമാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് തൗഹീദും ഈ ഉമ്മത്തുമായി എന്തു ബന്ധമാണുള്ളത്? ഈ ഉമ്മത്തിലെ ആളുകളാണെന്ന് പറയുന്ന, മുസ്ലിം ഉമ്മത്താണെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകളും ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദും തമ്മിൽ ബന്ധം എവിടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കലിമ, കലിമത്തുൽ ഇഖ്ലാസ്, അതുമായി ഈ ഉമ്മത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് എന്താണ് ബന്ധമുള്ളത്? അതിന്റെ അർത്ഥം പോലും സഹോദരങ്ങളെ അറിയാത്ത എത്ര എത്ര ആളുകൾ ഇവിടെയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സൂഫികൾ അവരെ പഠിപ്പിച്ചിരിക്കുന്നു, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നുമില്ല, കാണുന്നതെല്ലാം അല്ലാഹു തന്നെ. മറ്റുള്ള മതക്കാരായ ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ, അവരുടെ വിശ്വാസം മുസ്ലിം ഉമ്മത്തിലേക്ക് സൂഫികൾ കടത്തിക്കൂട്ടിയിരിക്കുന്നു. എല്ലാം ഇലാഹ, തൂണിലും തുരുമ്പിലുമെല്ലാം അല്ലാഹു ഉണ്ട്, എല്ലായിടത്തും റബ്ബുണ്ട്, അല്ലാഹു ഏഴാകാശങ്ങൾക്ക് മുകളിലാണെന്നാണ് അല്ലാഹു പറഞ്ഞത്. അവന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. പക്ഷെ ഇവർക്കതല്ല, എല്ലായിടത്തും അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് ബിംബത്തെ ആരാധിക്കുന്നവനും യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് അല്ലാഹുവിനെ തന്നെ എന്നുവരെ ഇവിടെ അഹ്ലുസുന്നത്തിന്റെ സാഹിത്യത്തറവാട്ടിലെ കാവലാൾ എന്നുവരെ ചില ആളുകൾ വിശേഷിപ്പിച്ച മുസ്ലിയാക്കന്മാർ എഴുതിവിടുകയുണ്ടായി. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ പച്ചയായ കുഫുർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമാണെന്ന് പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമറിയാത്ത ഒരുപാട് ഒരുപാട് ആളുകൾ, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അഥവാ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഉലൂഹിയത്ത് റബ്ബിന് മാത്രം, ഇബാദത്തിന്റെ അംശങ്ങളാകുന്ന, ഇബാദത്തിന്റെ ഇനമാകുന്ന ഒന്നും സഹോദരാ നീ റബ്ബല്ലാത്തവർക്ക് കൊടുക്കരുത്. അള്ളാഹുവിനോട് മാത്രമേ നീ ദുആ ചെയ്യാവൂ, അവനോട് മാത്രമേ നീ ഇസ്തിഗാസ സഹായത്തേട്ടം നടത്താവൂ. അള്ളാഹു അല്ലാത്തവരിലേക്ക് നീ നിന്റെ കൈകൾ നീട്ടരുത് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ലളിതമായ ഏറ്റവും നല്ല ആർക്കും മനസ്സിലാകുന്ന അർത്ഥം. എന്നാൽ ഇതിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ ഒരുപാട് ആളുകൾ അവരതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. അള്ളാഹു പറയുന്നു, ഖുലിദുൽ ലദീന സഅംതു മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ്സമാവാത്തി വലാ ഫിൽ അർദ് വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ വമാ ലഹു മിൻഹും മിൻ ളഹീർ വലാ തൻഫഉ ശഫാഅത്തു ഇൻദഹു ഇല്ലാ ലിമൻ അദിന ലഹ്. അള്ളാഹു പറയുന്നു, ഖുലിദുൽ ലദീന സഅംതു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ്സമാവാത്തി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഒരു മിസ്ഖാലു ദറത്തു പോലും, ഒരണുമണി തൂക്കം പോലും അവരുടെ ഉടമസ്ഥതയിലില്ല, മറിച്ച് അല്ലാഹുവിന്റേതാണെല്ലാം. വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ, ഉടമസ്ഥത പോകട്ടെ, അവർക്കതിലൊരു പങ്കുപോലുമില്ല. വമാ ലഹു മിൻഹും മിൻ ളഹീർ, ഇവരീ പറയുന്ന ഇലാഹുകളിൽ നിന്നൊരാളെയും അള്ളാഹു അവന്റെ സഹായിയായി കൂട്ടിയിട്ടുമില്ല. ولا تنفع الشفاعة ولا تنفع الشفاعة عنده إلا لمن أذن له إلي بشفاعة الله ذا متنم باكي إلا شبارس الله ذا بني أنم باكي إلا الله الله تبركون إن دي ملك اللنجل ഒന്നിലും ശിർക്കില്ലെങ്കിൽ ഒന്നിലും അല്ലാഹു അവരെ സഹായിയാക്കിയിട്ടില്ലെങ്കിൽ ഇനിയിപ്പോ ബാക്കിയുള്ളത് അല്ലാഹുവിങ്കിൽ നമ്മുടെ കാര്യം ഇവരൊന്ന് പറഞ്ഞെങ്കിൽ അതും അല്ലാഹു പറയുന്നു അല്ലാഹു അനുമതി നൽകിയവർക്കല്ലാതെ അവൻകൽ ശുപാർശ ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു അനുവദിച്ചവർക്കല്ലാതെ ആ ശഫാഅത്ത് ഉപകാരപ്പെടുകയുമില്ല. നോക്കൂ സഹോദരങ്ങളെ, ഈ ലളിതമായ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ മഹത്തായ മഅന ഇതെത്ര പേർക്ക് മുസ്ലിം ഉമ്മത്തിൽ ഇന്നറിയാം? നമ്മൾ പഠിക്കണ്ടേ? ഇത് നമ്മൾ പഠിപ്പിക്കണ്ടേ? ഇതല്ലാതെ എങ്ങനെയാണ് നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? നാട് നീളെ പൊങ്ങി നിൽക്കുന്ന ദർഗകൾ, അവിടേക്ക് ആഗ്രഹ സഫലീകരണത്തിനും പ്രയാസങ്ങൾ നീങ്ങാനുമെല്ലാം അതാ ആഗ്രഹിച്ച് ചെല്ലുന്ന മുസ്ലിം മക്കൾ, മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ആളുകൾ, അവരിൽ പലരും വിവരമില്ലാതെ ചെയ്യുന്നു, പലരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഇവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിലേക്ക് മടങ്ങാതെ എങ്ങനെയാണ് നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക? അല്ലാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന കാര്യം നീ അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാ നീ പഠിച്ചു മനസ്സിലാക്കണം. വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപങ്ങൾക്ക് നീ അല്ലാഹുവിനോട് പാപമോചനം തേടുക. സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തെങ്ങാനും ഇത് മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് അവർ മുറുകെ പിടിക്കുകയും പാപങ്ങളിൽ നിന്ന് അവർ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരാൾക്കും നമ്മെ തൊടാൻ സാധ്യമല്ല, ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. നോക്കൂ സഹോദരങ്ങൾ, ഇതാണ് നാം ചെയ്യേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ് ഉറപ്പിക്കുക. അതുപോലെ സഹോദര, അല്ലാഹു ഹറാമാക്കിയതിൽ നിന്ന് നീ മാറി നിൽക്കുക. നിനക്കൊരാളെയും ഭയപ്പെടേണ്ടി വരികയില്ല. നീ എന്ന വ്യക്തിക്ക് ഇങ്ങനെയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തിനും തീർച്ചയായും ഇങ്ങനെ തന്നെയാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, വബഅദുൻ നാസി യഖൂൽ യാ റബ്ബി ഇന്നി അഖാഫുക വ അഖാഫു മൻ ലാ യഖാഫുക. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, അല്ലാഹുവേ, റബ്ബേ, ഞാൻ നിന്നെ പേടിക്കുന്നു, നിന്നെ പേടിക്കാത്തവനെയും ഞാൻ പേടിക്കുന്നു, നിന്നെ പേടിയില്ലാത്തവനെ അവൻ എന്നെ ഉപദ്രവിക്കുമോ എന്ന് അതും ഞാൻ പേടിക്കുന്നു. ഷൈഖുൽ ഇസ്ലാം പറയുന്നു, ഹാദാ കലാമുൻ സാഖിത്തുൻ ലാ യജൂസ്, ഇത് ശരിയല്ല, വാക്കല്ല, ഇത് തെറ്റാണ്, ഇത് പറയാൻ പാടില്ല. ബൽ അലൽ അബ്ദി അൻ യഖാഫ അല്ലാഹ വഹ്ദഹു വലാ യഖാഫ അഹദാ, മറിച്ചടിമ ചെയ്യേണ്ടത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയാണ്, ഒരാളെയും അവൻ ഭയപ്പെടരുത്. അള്ളാഹുവിനെ പേടിയില്ലാത്തവനെ നീ പേടിക്കുന്നു എന്നോ? അള്ളാഹുവിനെ പേടിയില്ലാത്തവന് മറ്റുള്ളവരെ അവനെ പേടിക്കാനുള്ള യോഗ്യത തന്നെ ഇല്ല, അവന് യോഗ്യതയില്ല, അവൻ നിന്ദനാണ്. അവൻ അക്രമിയാണ്, അവൻ ഷൈത്താന്റെ വലിയാണ്. ശൈത്താനെ പേടിക്കുക എന്നത് അള്ളാഹു വിലക്കിയിട്ടുണ്ട്, ശൈത്താന്റെ ഔലിയായെ പേടിക്കുക എന്നത് അള്ളാഹു വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ നാം സൂക്ഷിക്കണം, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നാം റബ്ബിനോട് രക്ഷ തേടണം. അതേസമയം അവൻ അള്ളാഹുവിനെ ഭയക്കുന്നതുപോലെ അവനെയോ അവന്റെ ആളുകളെയോ ഭയക്കാൻ പാടില്ല. ഇനൊരാൾ പറയുകയാണ്, അയാൾ എന്നെ ഉപദ്രവിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനോടുള്ള അവനുള്ള മറുപടി, അല്ലാഹു നിനക്കെതിരിൽ അവന് സൗകര്യം ചെയ്തു കൊടുത്താലല്ലേ അവൻ നിന്നെ ഉപദ്രവിക്കുക. അല്ലാഹു തീരുമാനിച്ചാൽ അവന്റെ ഷറിൽ നിന്ന് നിന്നെ പ്രതിരോധിക്കണമെന്ന്, നിന്നെ രക്ഷിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഫൽ അമ്റുലില്ലാഹ്, അല്ലാഹുവിന്റെതാണ് കാര്യം, അവന്റെതാണ് തീരുമാനം. വഇന്നമാ യുസല്ലതു അലൽ അബ്ദി ബിദുനൂബിഹി, ഒരുവൻ പരാജയപ്പെടുക അവന്റെ മുകളിൽ അവന്റെ ശത്രുവിന് ആധിപത്യം ലഭിക്കുക അവന്റെ പാപം കൊണ്ട് മാത്രമാണ്. സഹോദര, മുസ്ലിം ഉമ്മത്തിന്റെ കാര്യം നീ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ തന്നെയാണ്, അവരുടെ ദുനൂബാണ് ഇതിനുള്ള കാരണം. വഅന്ത ഇദാ ഖിസ്തല്ലാഹ ഫതഖൈതഹു വതവക്കൽത അലൈഹി കഫാക ശർറ കുല്ലി ശർരിൻ, നീ അല്ലാഹുവിനെ പേടിക്കുകയും
അവനെ സൂക്ഷിക്കുകയും അവനിൽ തവക്കുലാക്കുകയും ചെയ്താൽ എല്ലാ ഷർറിന്റെ ആളുകളുടെ ഷർറിൽ നിന്നും നിനക്ക് അല്ലാഹു മതിയാകും. അവൻ നിന്നെ കാത്തുകൊള്ളും. വലം യുസല്ലിത്തുഹു അലൈക, അവൻ ഒരു ശത്രുവിനും നിനക്ക് മുകളിൽ അധികാരവും സ്വാധീനവും കൊടുക്കുകയില്ല. അവൻ പറഞ്ഞിട്ടുണ്ട്, വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അല്ലാഹുൽ തവക്കുലാക്കിയാൽ അവൻ അല്ലാഹു മതി. വതസ്ലീതുഹു യകൂനു ബിസബബി ദുനൂബിക വഖൗഫിക മിൻ, നിനക്ക് മുകളിൽ നിന്റെ ശത്രുവിന് അധികാരം കിട്ടുക എങ്ങനെയാണെന്നോ നീ നിന്റെ പാപങ്ങൾ കാരണത്താലും അതുപോലെ നിനക്ക് അവനോടുള്ള പേടി കാരണത്താലുമാണ്. فَإِذَا خِفْتَ اللَّهَ وَتُوبْتَ مِنْ ذُنُوبِكَ وَاسْتَغْفَرْتَهُ لَمْ يُصَلَّ عَلَيْكَ, നീ അല്ലാഹുവിനോട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്താൽ അല്ലാഹു നിന്റെ ശത്രുവിന് നിനക്ക് മുകളിൽ അധികാരം കൊടുക്കുകയില്ല, നിനക്ക് മുകളിൽ അവൻ അല്ലാഹു അവന് സ്വാധീനം നൽകുകയില്ല. كما قال الله പറഞ്ഞിട്ടുള്ളതുപോലെ, وما كان الله معذبهم وهم يستغفرون, അവർ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ പാപമോചനം തേടുന്നവരായിരിക്കെ അള്ളാഹു ഒരിക്കലും അവരെ ശിക്ഷിക്കുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് അകന്നുപോയതും അവരുടെ പാപങ്ങളുമാണ് അവരുടെ പ്രയാസങ്ങൾക്ക് കാരണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ നോക്കൂ, മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് എവിടെയാണ് മുസ്ലിം ഉമ്മത്തും ഈ ഷഹാദത്തുമായി ഇന്ന് എത്ര അകന്നുപോയിരിക്കുന്നു? നീ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായിയാണെങ്കിൽ നിനക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് വിജയം. നീ ഒരിക്കലും നിന്ദ്യനാകേണ്ടവനല്ല, നീ ഒരിക്കലും താഴ്ന്നു കൊടുക്കേണ്ടവനല്ല, മറിച്ച് നീ ഉന്നതനാണ്, നീ ഏറ്റവും വലിയ അന്തസ്സുള്ളവനാണ്. കാരണം നിന്റെ നേതാവാനാണ് അഫ്ദലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ മുത്തബി, ആ റസൂലിന്റെ മുത്തീ, അവൻ നിന്ദ്യനാവുകയോ അവൻ പരാജയപ്പെടുകയോ അവൻ പേടിച്ചു പോവുകയോ ഒരിക്കലുമില്ല. പക്ഷെ ഈ ഉമ്മത്ത് മാറ്റിക്കളഞ്ഞു. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യല്ല അവർക്ക് വലുത്. പലരും ഉണ്ടാക്കി കൊടുത്ത ബിദഅത്തുകളാണ്, അള്ളാഹുവിന്റെ ദീനിലില്ലാത്ത പിടച്ച വിശ്വാസങ്ങൾ, അള്ളാഹുവിന്റെ ദീനിലില്ലാത്ത കൂലി വീട്ടുമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ബിദഅത്തിന്റെ പ്രവർത്തനങ്ങൾ. ഇത് പലരും അവർക്ക് വലിയ ഖൈറാക്കി തോന്നിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓരോ സംസാരത്തിലും അതിന്റെ തുടക്കത്തിൽ ബിദഅത്തുകളിൽ നിന്ന് താക്കീത് ചെയ്യാറുണ്ടായിരുന്നു. فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ബിദഅത്താണ്, അതെല്ലാം ബലാലത്താണ്, ദുർമാർഗമാണ്. ആ ബലാലത്തെല്ലാം നരകത്തിലുമാണ്. അവിടുന്ന് അവസാനത്തെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഓ റസൂലേ, താങ്കളുടെ ഈ വാക്കുകൾ ഒരു യാത്ര പറയുന്ന ആളുടെ വിടവാങ്ങൽ പ്രസംഗം പോലെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വസിയത്ത് നൽകിയാലും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്ത് എന്താണ്? فانه من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنه الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ واياكم ومحدثات الامور فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار وكون النبي صلى الله عليه وسلم اوصانا توصيه بولم ഇതാണെങ്കിൽ എവിടെയാണ് മുസ്ലിം ഉമ്മത്തും ബിദഅത്തുകളും തമ്മിൽ എത്ര അടുത്തിരിക്കുന്നു, അവരും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തും തമ്മിൽ എത്ര അകന്നിരിക്കുന്നു. ഒരുപാട് ബലാലത്തിന്റെ നേതാക്കന്മാർ അവരുടെ വിങ്ങി വിങ്ങിയുള്ള സംസാരത്തിലും അവരുടെ കരച്ചിലിലും ഒക്കെ പല പാവങ്ങളും വീണുപോയിരിക്കുന്നു. എത്ര തഖ്വയുള്ള ആളാണ് നമ്മൾ ഉസ്താദ്, എത്രയോ തവണ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഉസ്താദ് പറയുന്നത് ബിദഅത്താണെന്ന് ആണോ നിങ്ങൾ പറയുന്നത്? സഹോദര, നിന്റെ ഉസ്താദിന്റെ തഖ്വയും നിന്റെ ഉസ്താദിന്റെ അള്ളാഹുവിനോടുള്ള പേടിയും കണ്ട് നീ വഞ്ചിതനായി പോകരുത്. നിന്റെ ഉസ്താദിന്റെ അമൽ അത് കിതാബും സുന്നത്തുമായി നീ തട്ടിച്ചു നോക്കൂ. നീ ഒരു പടപ്പിനെ വെച്ചും നീ കിതാബും സുന്നത്തും അളക്കരുത്, മറിച്ച് നീ കിതാബും സുന്നത്തും വെച്ച് ആളുകളെ മുഴുവൻ അളന്നോളൂ. ആരാകട്ടെ, കായിനം മൻഖാൻ, ഏതവനാകട്ടെ, നീ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തും വെച്ചാണ് അവൻ അളക്കേണ്ടത്. ആളുകളെ വെച്ച് നീ ഖുർആനും സുന്നത്തും അളക്കല്ലേ? അള്ളാഹു നിനക്ക് കിതാബ് അവതരിപ്പിച്ചിരിക്കുന്നു, നിന്നിലേക്ക് അവന്റെ റസൂലിനെ നീ ഇത്തിബാ ചെയ്യാൻ വേണ്ടി അയച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയുമോ മഹാനായ താബിഉ താബിഈകളിൽപ്പെട്ട മഹാൻ ഇമാം ഔസാഇ അബ്ദുറഹ്മാൻ ഇബ്നു അംർ അൽ ഔസാഇ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, بلغني ان من ابتدع بدعه ضلاله القى عليه الشيطان الخشوع والبكاء ليصطاد به. ഏതെങ്കിലും ഒരുവൻ ഒരു ബിദഅത്ത് തുടങ്ങിയാൽ, ദീനിലില്ലാത്ത പുതിയത് ദീനാണെന്ന് പറഞ്ഞ് ചെയ്താൽ, അങ്ങനെ ഒരു ദലാലത്തിന്റെ ആളായി അവൻ മാറിയാൽ, ശൈത്താൻ അവന് ഹുഷൂട്ട് കൊടുക്കും, ബുക്കായിട്ട് കൊടുക്കും. അവന്റെ സംസാരം വിങ്ങി വിങ്ങി അള്ളാഹനെ പേടിച്ച് കരയുന്നതായ ആളുകൾക്ക് തോന്നും. എന്തിനു വേണ്ടിയാണ്? ലിയസ്താദ ബിഹി, അവനെ കൊണ്ട് പാമരജനങ്ങളെ വീശി വല വീശി പിടിക്കാൻ. എത്ര ആളുകളുണ്ട് ബിദഅത്തിന്റെ ആളുകളുടെ കണ്ണീരും അവരുടെ തൊണ്ടയിടറിയുള്ള സംസാരവും ഒക്കെ കേട്ട് ഇതാണ് ദീനെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ. അതല്ല സഹോദര, മറിച്ച് കിതാബും സുന്നത്തും അതാണ്, അത് വച്ചാണ് നീ നോക്കേണ്ടത്, അതിലേക്കാണ് നീ മടങ്ങേണ്ടത്. സഹോദരങ്ങളെ, അതുപോലെ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ആഖിറത്തിന് മുൻതൂക്കം കൊടുക്കുന്ന കാര്യത്തിൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? നാം ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഉമ്മത്താണെന്ന് മുസ്ലിം ഉമ്മത്തിൽ എത്രയോ ആളുകൾ മറന്നുപോയിരിക്കുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണക്ക് ഹിസാബിന് നിൽക്കേണ്ടവരാണെന്ന ബോധം എത്ര ആളുകൾക്കുണ്ട്? ഇന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അള്ളാഹു അവരെ ചോദ്യം ചെയ്യുകയില്ല എന്നതുപോലെയുണ്ട്. അവർ കരുതുന്നില്ലേ, അവർ വിശ്വസിക്കുന്നില്ലേ ഒരു മഹത്തായ ദിവസത്തിൽ, ആ ദിവസത്തിനു വേണ്ടി അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്. യൗമയഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുന്നിൽ ഓരോ മനുഷ്യനും സർവ മനുഷ്യരും എഴുന്നേറ്റ് നിൽക്കുന്ന നാൾ. അത് വിശ്വാസമില്ലാത്തതുപോലെയല്ലേ മുസ്ലിം ഉമ്മത്തിൽ പലരുടെയും പെരുമാറ്റം? സഹോദരങ്ങളെ, നാം അറിയുക, അള്ളാഹു രണ്ട് ദാർ പടച്ചു വച്ചിരിക്കുന്നു, രണ്ട് ലോകങ്ങൾ, സ്വർഗവും നരകവും. അതാണ് ദാറുൽ ഖറാർ, സ്ഥിരവാസത്തിനുള്ള രണ്ട് കേന്ദ്രങ്ങൾ, അത് സ്വർഗവും നരകവുമാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ അള്ളാഹുവിന്റെ ഹിക്മത്താണ് അവൻ ഈ രണ്ട് ദാറുകൾ പടച്ചു വച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി അതിന്റെ പിന്നാലെ പോവുകയും ശൈത്താൻ തനിക്ക് തോന്നിപ്പിച്ചു തരുന്ന മോശമായ ആഗ്രഹങ്ങളെക്കാൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അതാ സ്വർഗമൊരുക്കി വച്ചിരിക്കുന്നു. എല്ലാ സുഖവും സഹോദര അവിടെയാണുള്ളത്, എല്ലാ നല്ല വാക്കും അവിടെയാണ്, എല്ലാ ഭംഗിയുള്ളതും അവിടെയാണ്. ഭംഗിയുള്ള ഭവനങ്ങൾ, ഭംഗിയുള്ള ഇണകൾ, ഭംഗിയുള്ള കായ്കനികൾ, രുചിയുള്ള കായ്കനികൾ, ഏറ്റവും നല്ല ഭക്ഷണം പാനീയം, ഇതെല്ലാം സഹോദര അവിടെയാണുള്ളത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അതാ നരകം പടച്ചിരിക്കുന്നു. എല്ലാ ഷർറും സഹോദര അവിടെയാണുള്ളത്. നീ കാണുന്നതൊന്നും ഷർറല്ല, നീ കാണുന്നതൊന്നും ദുരിതമല്ല. എല്ലാ ദുരിതവും, എല്ലാ സങ്കടവും, തീരാത്ത സങ്കടവും ദുർഗന്ധവും നരകത്തിലാണുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഖലഖ ദാറൻ സാലിസ, എന്നിട്ട് മൂന്നാമത്തെ ഒരു ലോകം കൂടി അള്ളാഹു പടച്ചു. ഹിയകൽ മീനായി ലിഹാതൈനി ദാറൈൻ, ഈ രണ്ട് ലോകത്തേക്കുള്ള, ഈ രണ്ട് സ്ഥലങ്ങളിലേക്കുള്ള ഒരു തുറമുഖം പോലെയാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. രണ്ട് സ്ഥലത്തേക്കും പോകുന്ന വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. വമിൻഹാ യതദവ്വദുൽ മുസാഫിറൂന ഇലൈഹിമ, രണ്ട് സ്ഥലത്തേക്കുള്ള യാത്രക്കാരും പോകാനുള്ള വിഭവങ്ങൾ ശേഖരിക്കുന്നത് ഇവിടെയാണ്. വയദാറു ദുനിയ, അതാണ് ഈ ലോകഭവനം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഈ ലോകത്ത്, അവൻ സ്വർഗത്തിൽ നിന്നും നരകത്തിൽ നിന്നുമുള്ള ചില ഇനങ്ങൾ വച്ചിരിക്കുന്നു. സഹോദര, ഈ ദുനിയാവിലില്ലേ, നീ കാണുന്നില്ലേ നല്ല ഭംഗിയുള്ള പഴങ്ങൾ, ഭംഗിയുള്ള നല്ല സുഖസൗകര്യങ്ങൾ, നല്ല വീടുകൾ, നല്ല ഇണകൾ, നല്ല സംസാരം, ഖൈറുകൾ പലതും നീ കാണുന്നില്ലേ? ഇതെല്ലാം സ്വർഗത്തിൽ നിന്ന് അള്ളാഹു റഹ്മത്തായി ഇവിടേക്ക് അതിന്റെ അംശമായി വളരെ ഒരു ഒരു നിശ്വാസം പോലെ മാത്രം, ഒന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അത്രമാത്രം അള്ളാഹു സ്വർഗത്തിലെ സുഖങ്ങൾ നിനക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്, അതിന്റെ അടയാളങ്ങൾ നിനക്ക് ഇവിടെ വച്ചിരിക്കുകയാണ്. ഒരു മുഅ്മിൻ അത് കാണുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക്, അവിടേക്ക് പോകാനുള്ള യാത്രയിലാണ് താൻ എന്ന ബോധം അവൻ ഉണരും. അവന്റെ യാത്ര, അതിനുള്ള ഒരുക്കം അവൻ ഒന്നുകൂടി ഒരുങ്ങും. എന്നിട്ട് അവൻ പറയും, ഇമാം ഇബ്നു ഖയ്യിം പറയുന്നു, അല്ലാഹുമ്മ ലാ ഐസ ഇല്ലാ ഐസുൽ ആഖിറ, അല്ലാഹുവേ ജീവിതമെന്നാൽ ആഖിറത്തിലെ ജീവിതമാണ്. അങ്ങനെ അവന് ഹിമ്മത്ത് വർദ്ധിക്കും, അവന്റെ നിശ്ചയദാർഢ്യം വർദ്ധിക്കും. കാരണം എന്താണ്? ഒരു സുഖം വലിയ സുഖത്തെ ഓർമ്മിപ്പിച്ചു തരും, ഒരു കാര്യം അതിന്റെ ജിൻസിൽപ്പെട്ട, അതേ ഇനത്തിൽപ്പെട്ട മറ്റൊന്നിനെ ഓർമ്മപ്പെടുത്തി തരും. അവന് കിട്ടാത്ത വല്ല സുഖവും അവൻ കണ്ടാൽ ദുനിയാവിൽ വലിയൊരു സുഖം അവൻ കാണുകയാണ്. ഇവിടെ കിട്ടാൻ വഴിയൊന്നുമില്ല, വേറെ ആളുകളുടേതാണത്. ഒരു മുഅ്മിൻ അത് നോക്കി പറയും, മൗഇദുകൽ ജന്ന. നബിയുൽ ഖയ്യിം പറയുന്നു, അവൻ മനസ്സിൽ പറയും, മൗഇദുകൽ ജന്ന, നമുക്ക് സ്വർഗത്തിൽ കാണാം. നമുക്ക് സ്വർഗത്തിൽ കാണാം. ഇതിനേക്കാൾ നല്ലത് അല്ലാഹു അവിടെ വെച്ചിട്ടുണ്ട്. വഇന്നമാ ഹിയ അശിയതുൻ ഔ ദുഹാഹ, ഈ ലോകമെന്നാൽ അതൊരു പകലിന്റെ കുറച്ചു നേരം, അല്ലെങ്കിൽ ഒരു പകൽ ഒരു വൈകുന്നേരം, അത്രയല്ലാതെ മറ്റെന്താണുള്ളത്? നോക്കൂ സഹോദരങ്ങളെ, ഇതുപോലെ ദുനിയാവിലേത് പ്രയാസമുണ്ടോ നീ അറിയണം, ഇതിനേക്കാൾ എത്രയോ വലിയ ദുരിതമാണ് നരകത്തിലുള്ളത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഏതുപോലെ അല്ലാഹു പറഞ്ഞില്ലേ, നഹ്നു ജഅൽനാഹ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ, ദുനിയാവിലെ തീയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, നഹ്നു ജഅൽനാഹ തദ്കിറതൻ, അതിനെ നാം ഒരു ഓർമ്മപ്പെടുത്തലാക്കിയിരിക്കുന്നു. വമതാഅൻ ലിൽമുഖ്വീൻ, യാത്രക്കാർക്ക് അവർക്ക് അവരുടെ ഭക്ഷണം പാകം ചെയ്യാനും അവരുടെ സൗകര്യത്തിനും നാം ആക്കിയിരിക്കുന്നു. ഇത് ഓർമ്മപ്പെടുത്തലാണ്. ഈ ദുനിയാവിലെ തീ നരകത്തെക്കുറിച്ച് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു എന്നതുപോലെ ഒരു മുഅ്മിൻ അവൻ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം കാണുന്നത് ആഖിറത്തിനെ ഓർത്തുകൊണ്ടാണ്. അതിനാണ് അവൻ പ്രാധാന്യം കൊടുക്കുക. സഹോദരങ്ങളെ, ഈ ചിന്തയുമായി മുസ്ലിം ഉമ്മത്ത് എത്ര അകന്നുപോയിരിക്കുന്നു. അവരിൽ ഒരുപാട് ആളുകൾ അവരിലെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ലാത്ത വണ്ണം ദുനിയാവിന്റെ ആളുകളായി മുസ്ലിം ഉമ്മത്ത് മാറിയില്ലേ. ആഖിറത്തിൽ സഹോദര നിനക്ക് കേടുവരുന്ന, നിന്നെ പ്രയാസപ്പെടുത്തുന്നതാണ് ഈ ജോലി. ഇത് ഹറാമാണ്, ഈ സമ്പാദ്യം നല്ലതല്ല, നിന്റെ ഈ വേഷം ഇത് നല്ലതല്ല എന്നൊക്കെ അവനോട് പറയപ്പെട്ടാൽ അത് ആ ദുനിയാവ് അവനെ വരിഞ്ഞു മുറുക്കുന്നു. അവനറിയുന്നില്ല അവൻ നഷ്ടപ്പെടുത്തുന്നത് എത്ര വലുതാണെന്ന്. ഇങ്ങനെ സഹോദരങ്ങളെ, ഓരോരോ വിഷയത്തിനും നാം ചിന്തിച്ചു നോക്കുക. അല്ലാഹുവിന്റെ ദീനിലേക്ക് നാം തിരിച്ചു പോവുക. അഖൂലു ഖൗലി ഹാദ വാസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽമുസ്ലിമീന അജ്മഈന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു على رسوله الأمين وعلى آله وأصحابه أجمعين. സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മത്ത് എവിടെയാണ് അള്ളാഹു കൽപ്പിച്ച വിഷയങ്ങളിൽ അവരെവിടെയാണ് നിൽക്കുന്നത്? അള്ളാഹു പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകൾക്ക് മുകളിൽ അധികാരമുള്ളവരാണ്, അവരാണ് അവരെ നിയന്ത്രിക്കേണ്ടത്. എന്താണ് ഈ ഉമ്മത്തിന്റെ സ്ഥിതി? അവരെ ദീൻ പഠിപ്പിക്കേണ്ടവരും അവരെ നേർവഴിക്ക് നടത്തേണ്ടവരുമായ പുരുഷന്മാരുടെ സ്ഥിതി എന്താ? അവരുടെ സ്ത്രീകൾ അള്ളാഹു വിലക്കിയ വേഷം ധരിക്കുന്നു, അതും ധരിച്ചു പുറത്തേക്ക് പോകുന്നു. യാതൊരു മടിയും ഒരു ലജ്ജയും അവരുടെ പുരുഷന്മാർക്കില്ല. ഇവർ കാണുങ്ങളുള്ള വീട്ടിൽ നിന്ന് തന്നെയാണോ വരുന്നത് എന്ന് ബുദ്ധിയുള്ളവൻ പറഞ്ഞു പോകുമാർ വൃത്തികെട്ട വേഷത്തിൽ അവന്റെ ഭാര്യയും മക്കളും എല്ലാം പുറത്തേക്ക് പോകുന്നു. അന്യരായ പുരുഷന്മാരോടൊരു മടിയുമില്ലാതെ ഒരു മറയുമില്ലാതെ സംസാരിക്കുന്നു, കൊഞ്ചിക്കുടയുന്നു, യാതൊരു കുഴപ്പവുമില്ല. എവിടെയാണ് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക? ആരെയാണ് നാം കുറ്റം പറഞ്ഞിട്ട് കാര്യം? നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാതെ, നമ്മുടെ കാര്യം നേരെയാക്കാതെ ഈ ഉമ്മത്ത് നശിച്ചു പോകും അവരുടെ സ്ത്രീകൾ വഴിതെറ്റിയാൽ. അതുകൊണ്ടാണ് അവരുടെ ഈ ഉമ്മത്തിന്റെ ശത്രുക്കൾ എപ്പോഴും ഈ ഉമ്മത്തിലെ സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നത്. അവർ പുറത്തിറങ്ങി കിട്ടണം. അവരുടെ അള്ളാഹു അവർക്ക് കൽപ്പിച്ച വേഷം ഒഴിവാക്കണം, അള്ളാഹുവിന്റെ കൽപ്പന അവർ ഒഴിവാക്കണം. എന്നാലാണ് ഈ ശത്രുക്കൾക്ക് അവരുടെ ഉദ്ദേശം നടക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ ഈ വാക്കും മുസ്ലിം ഉമ്മത്തും എവിടെ നിൽക്കുന്നു? അള്ളാഹു പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല. അള്ളാഹു സ്ത്രീകളോട് പറയുന്നു, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കഴിയുക. അവരുടെ ഏറ്റവും നല്ല ഹിജാബ് അവരുടെ വീടാണ്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, ജാഹിലിയത്തിന്റെ അഴിഞ്ഞാട്ടം നിങ്ങൾ അഴിഞ്ഞാടരുത്. അള്ളാഹു കൽപ്പിച്ച വേഷം ധരിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് പോകേണ്ടി വന്നാൽ നിങ്ങൾ പോകരുത്. വഖിമ്ന സ്സലാത്ത വആതീന സകാത വഅതഅന അല്ലാഹ വറസൂല, നിങ്ങൾ നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുക സ്ത്രീകളെ. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും അർരിജ്സ അഹ്ലൽ ബൈത് വയുതഹിറുകും തത്ഹീറ, അല്ലാഹു മ്ലേച്ഛമായതെല്ലാം നിങ്ങളിൽ നിന്ന് നീക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് വീട്ടുകാരെ. അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ. ഇതിനെതിരായി പുറത്തിറങ്ങാനും അതുപോലെ ഇസ്ലാമിന്റെ വേഷമൊഴിവാക്കാനും നിങ്ങളോട് കൽപ്പിക്കുന്നവർ ബുദ്ധിയുള്ളവരെ മനസ്സിലാക്കുക, നിങ്ങളെ കേടുവരുത്താനാണ് അവരുദ്ദേശിക്കുന്നത്. അവർ പറയുന്നു ഇത് പുരോഗമനമാണെന്ന്, അവർ പറയുന്നു ഇത് സ്വാതന്ത്ര്യമാണെന്ന്. യഥാർത്ഥത്തിൽ അവരുടെ ശൈത്താന്റെ ആബുദാകാൻ ശൈത്താന്റെ അടിമകളാകാനാണ് അവർ നിങ്ങളെ വിളിക്കുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കല്ല നിങ്ങളെ വിളിക്കുന്നത്, മറിച്ച് ചങ്ങലക്കെട്ടിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. പിശാചിന്റെ അടിമയായി തീരുക ഒരുവൻ എന്നതിനേക്കാൾ അവന് മോശമായി പിന്നെന്താണ് വരാനുള്ളത്? നോക്കൂ, ഇതാണ് സ്ത്രീകളുടെ കാര്യം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവെ അവരുടെ പണമിടപാട് എങ്ങനെയാണ്? അള്ളാഹു പറഞ്ഞില്ലേ വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു കച്ചവടം ഹലാലാക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ്? അള്ളാഹു പറഞ്ഞില്ലേ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുന്തും മുഅ്മിനീൻ ഫഇൻ ലം തഫഅലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹ് വഇൻ തുബ്തും ഫലകും റുഊസു അംവാലികും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. ഓ മുഅ്മിനുകളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, പലിശയിൽ ബാക്കിയുള്ളത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹ്, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ നിങ്ങൾ. എവിടെയാണ് മുസ്ലിം ഉമ്മത്ത്? വീട് പലിശയിലാണ്, വീട് ലോണിലാണ്, കാറ് ലോണിലാണ്, ഏതാണ്? അവൻ തന്നെ ലോണിലാണുള്ളത്. അവനാകെ മുങ്ങിയിരിക്കുന്നു. അവൻ ആകെ, അവനെ കൊണ്ടുപോയി ബാങ്കിൽ വെച്ചാൽ ഒന്നും തിരിച്ചിങ്ങോട്ട് കിട്ടുകയില്ല എന്ന അവസ്ഥയിലായിരിക്കുന്നു മുസ്ലിം ഉമ്മ. വലിയ വലിയ മണിമാളികകൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത്ര 15 ലക്ഷം ലോണാണ്, 20 ലക്ഷം ലോണാണ്, വലിയ വലിയ വാഹനങ്ങൾ നിരത്തിലിറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇത്ര ലോണാണ്. ഒരു മടിയുമില്ലല്ലോ മുസ്ലിം ഉമ്മത്തിന്. ഇത് ഹലാലായതുപോലെ ഇരിക്കുന്നു. ആരാണ് സഹോദര ഇത് നിനക്ക് ഹലാലാക്കി തന്നത്? ഇത് നിനക്ക് ഹലാലാണെന്ന് പറഞ്ഞു തരുന്ന ചില വൃത്തികെട്ട ശൈത്താനിന്റെ അനുയായികളായ ആളുകളുണ്ട്. അവരുടെ ദീനത, അവരിങ്ങനെ ഓരോ മുതലാളിമാരും ചില ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിരിക്കും അവരുടെ പ്രസ്ഥാനത്തിനും അവരുടെ അണികളുമായിട്ടൊക്കെ ഉണ്ടാകുക. അപ്പൊ അവർക്ക് പറ്റുന്ന ഒരു ദീൻ, എല്ലാവർക്കും പറ്റിയ സുഖലോലുപന്മാരായ പല ആളുകൾക്കും യോജിച്ചൊരു ദീനാണ് ആയിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടാകുക. ആ ദീൻ സഹോദരങ്ങളെ നമ്മുടെ കയ്യിലില്ല. അള്ളാഹുവിന്റെ ദീനതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനതല്ല. നീ പലിശയുമായി നിനക്ക് ഇടപാട് പാടില്ല സഹോദര. നീ പലിശക്ക് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. നിന്റെ സമ്പത്ത് അതിൽ ബറക്കത്ത് തുടച്ചു നീക്കപ്പെടും. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്, അള്ളാഹു പലിശയെ തുടച്ചു നീക്കുകളയും, അള്ളാഹു സദഖയെ വളർത്തും. നിനക്ക് തോന്നുന്നു ഇത് നഷ്ടം വരാൻ പോകുന്നു, അല്ല, അള്ളാഹു ലാഭം ഉദ്ദേശിച്ചിട്ടുണ്ടാകും നീ റബ്ബിനെ സൂക്ഷിക്കുകയാണെങ്കിൽ. നിനക്ക് തോന്നുന്നു നിന്റെ സൗകര്യങ്ങൾ കുറഞ്ഞു പോകുമെന്ന്, അല്ല, അള്ളാഹു നിനക്ക് ഖൈർ വെച്ചിട്ടുണ്ടാകും അവനെ നീ അനുസരിച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. ഓരോ ഉമ്മത്തിനും ഓരോ സമുദായത്തിനും ഒരു പരീക്ഷണമുണ്ട്. എന്റെ ഉമ്മത്തിന്റെ ഫിത്ന, അവരുടെ പരീക്ഷണം സമ്പത്താണ്. ആളുകൾ അതിൽ മയങ്ങിപ്പോകുന്നു. ആർക്കൊക്കെയോ വേണ്ടി ലോണെടുത്ത് വലിയ വീട് അവൻ ഉണ്ടാക്കുന്നു, എല്ലാവരെയും അവൻ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം ഇവൻ കുഴിയിലാണ് വീണിട്ടുള്ളത്. ആർക്കൊക്കെയോ വേണ്ടിയാണ് അവൻ ചെയ്തത്. പലരെയും കണ്ട് അവരൊക്കെ എന്റെ വീട് കണ്ടാൽ അവനങ്ങനെ തോന്നണം, ഇങ്ങനെ തോന്നണം. എടുത്തു കഴിഞ്ഞപ്പോ ഇവനെന്താണ് തോന്നിയിട്ടുള്ളത്? ഇവന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ ദീൻ, അതിൽ നിന്ന് നീ പിന്നോട്ട് പോയാൽ സഹോദര അങ്ങനെയാണ് ഉണ്ടാവുക. നിന്റെ സമാധാനമാണ് നഷ്ടപ്പെടുക. നിനക്ക് ഷർറാണ് വരാൻ പോകുന്നത് അള്ളാഹുവിനെ നീ ധിക്കരിച്ചാൽ. ഇതുപോലെ സഹോദരങ്ങളെ നിങ്ങൾ പറയൂ, ഇത് ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? അള്ളാഹു കൽപ്പിച്ച അൽ അമ്റു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്ന വിഷയത്തിൽ അള്ളാഹു നമ്മെ കുറിച്ച് പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ വാക്കാണ്. എവിടെയാണ് മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ? ഇന്ന് നന്മ കൽപ്പിക്കലാണ് തെറ്റ്, തിന്മ വിരോധിക്കലാണ് ഇന്ന് തിന്മ. ഒരാൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആരോടെങ്കിലും കൽപ്പിച്ചാൽ അയാളോട് വളരെ ദേഷ്യമായിരിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ മുമ്പ് നശിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തെക്കുറിച്ച്, അവരാകെ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം അവരിലെ നബി ആ നാട്ടിലൂടെ നടന്നു പോയിക്കൊണ്ട് പറഞ്ഞു, വലാക്കില്ല തുഹിബ്ബൂന നാസിഹീൻ, ഞാൻ നിങ്ങളോട് നസീഹത്ത് കാണിച്ചു, നിങ്ങളെ സതുപദേശിച്ചു, പക്ഷെ നിങ്ങൾക്ക് നാസിഹുകളെ ഇഷ്ടമല്ലല്ലോ. നിങ്ങൾക്ക് നന്മ വരണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ഇതുപോലെയാണ് ഇന്ന് പല ആളുകളുടെയും അവസ്ഥ. ഒരു ഖൈർ കൽപ്പിച്ചാൽ അവരോടാണ് ദേഷ്യം, എന്നാൽ ഷർറിന് അതിന് കൈകൊട്ടിത്തരികയും അതിന് കൈയടിച്ചു തരികയും പ്രോത്സാഹിപ്പിച്ചു തരികയും ചെയ്യുന്ന ആളുകളോട് അവർക്ക് സ്നേഹമാണ്. പരലോകത്ത് ഇവർ പരസ്പരം ശത്രുക്കളായി തീരും. അള്ളാഹു പറഞ്ഞില്ല അൽ അഖില്ലാഉ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ, ഇല്ല മുത്തഖീൻ. ഖിയാമത്ത് നാളിൽ അതാ ഉറ്റ സുഹൃത്തുക്കൾ ശത്രുക്കളായി തീരും അള്ളാഹുവിനെ സൂക്ഷിച്ചവരൊഴികെ. ഒരാളോട് ഖൈറ് കൽപ്പിച്ചാൽ അയാളെന്തോ തെറ്റിയതുപോലെയാണ്. ചിലപ്പോൾ വളരെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ടായിരിക്കും കൽപ്പിച്ചിട്ടുണ്ടാവുക, ഇപ്പൊ സഹോദര ഇന്ന് ഈ ഇതാ ഇങ്ങനെ താടി പഠിച്ച് നടക്കുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വസ്റുൽ ലിഹ ഖാലിഫുൽ മജൂസ്, മജൂസികളോട് എതിരാവുക, താടി വളർത്തുക. നീ ബിരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് വമാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ, ബിരിയാണിക്ക് താഴെയുള്ള വസ്ത്രം അത് നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, താടി പഠിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ അറിയപ്പെട്ട പണ്ഡിതന്മാരെല്ലാം അത് ഹറാമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീ ഇങ്ങനെ സംഗീതം കേട്ട് നടക്കുന്നത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യഭിചാരത്തിന്റെയും മദ്യത്തിന്റെയും കൂടെ ആണ് അതിന് എണ്ണിയിട്ടുള്ളത്. ഖിയാമത്ത് നാളടുത്താൽ വലിയ ശിക്ഷകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു സംഗീതത്തിന്റെ ആളുകൾക്ക്. വളരെ സ്വകാര്യമായിട്ട് ഉപദേശിച്ചായിരിക്കും, ഓ അവൻ പിന്നെ ഏറ്റവും വലിയ ശത്രുവായി മാറി. എന്നാലും നിങ്ങൾ നോക്കൂ, നന്മ എതിർക്കാൻ ഇയാളുകൾക്ക് യാതൊരു മടിയുമില്ലല്ലോ. ഒരു ചെറിയ കുട്ടി, ഒരു ചെറുപ്പക്കാർ അവനും മുളച്ചു വന്ന് താടി വളർത്തിയാൽ അവനെ കളിയാക്കാൻ എത്ര എത്ര മുനാഫിക്കുകളാണ് ഈ ഉമ്മത്തിലുള്ളത്. ഇത് മുനാഫിക്കിന്റെ സ്വഭാവമാണ് സഹോദര. അള്ളാഹു പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. മുഅ്മിനുകളും മുഅ്മിനാതുകളും, സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം അടുപ്പമുള്ളവരാണ്. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. എന്നാൽ അല്ലാഹു പറഞ്ഞതറിയുമോ, അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅദുഹും മിൻ ബഅദ് യഅ്മുറൂന ബിൽ മുൻകർ വയൻഹൗന അനിൽ മഅറൂഫ്. മുനാഫിഖുകളായ ആണും പെണ്ണും അവർ ചിലർ ചിലരിൽ നിന്നാണ്. അവർ നന്മ വിരോധിക്കുകയും തിന്മ കൽപ്പിക്കുകയും ചെയ്യും. ഒരു പെണ്ണ് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹതികളായ സഹാബി വനിതകളെ അവരെ ഇത്തിവാഇ ചെയ്തുകൊണ്ട് അവളുടെ ശരീരം മറച്ചു നടന്നാൽ, അവളുടെ മുഖം മറച്ചു നടന്നാൽ അവളെ കളിയാക്കാൻ എത്ര എത്ര ആളുകളാണ്, എത്ര എത്ര നരച്ചവരും നരച്ചാണും പെണ്ണുമാണുള്ളത്. അള്ളാഹുവിന്റെ ദീൻ പാലിക്കുന്ന ചെറുപ്പക്കാരെയും അല്ലാത്തവരെയും പരിഹസിക്കാൻ നിങ്ങളാണോ, നിങ്ങൾ ഉണ്ടായിരിക്കുകയാണോ അള്ളാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന് വരാൻ പോകുന്നത്? ഈ ഉമ്മത്തിന് അവരുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷകിട്ടാൻ വേണ്ടി സംസാരിക്കുന്നത്, ഘോരഘോരം പ്രസംഗിക്കുന്നത് നിങ്ങളാണോ? അള്ളാഹുവിന്റെ ദീനിന് യാതൊരു വിലയുമില്ലല്ലോ. ഇവിടെ എന്ത് ചെറുക്കും ഖുറാഫാത്തും തോന്നിവാസവും നടന്നാലും ഒരു പ്രശ്നമില്ല. എന്നാൽ ദുനിയാവിന്റെ വല്ല വിഷയത്തിലും ആരെങ്കിലും എന്തെങ്കിലും തെറ്റു പറഞ്ഞുപോയാൽ, ഓ അയാളെ കൊന്നില്ല എന്നേ ഉള്ളൂ. ആരെങ്കിലും ദീനിന്റെ ഒരു വിഷയം പരസ്യമായി പറഞ്ഞാൽ അയാളെ എതിർക്കാൻ എത്ര ആളുകളാണ്. ഓ അയാളൊരു തീവ്രവാദം പറയുന്നു, ഇതൊക്കെ ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാൻ പാടുണ്ടോ? ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? മറ്റു സമുദായക്കാരെന്ത് വിചാരിക്കും? എന്തൊക്കെ ന്യായങ്ങളാണ് ആളുകൾ പറയുന്നത്? എന്നാൽ ഇതേ ആളുകൾക്ക് നന്മ എതിർക്കാൻ യാതൊരു മടിയുമില്ല, തിന്മയെ പ്രോത്സാഹിപ്പിക്കാൻ യാതൊരു മടിയുമില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് നാം തിരിച്ചു പോവുക. അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് നാം പഠിക്കുക ആദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അല കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും ബാധ്യതയാണ് അവൻ ഇൽമ് നേടുക എന്നത്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നത്. അവനവന് ആവശ്യമുള്ള കാര്യം പഠിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. എന്നാൽ നോക്കൂ, ഇക്കാര്യം ഇന്നത്തെ മുസ്ലിമീങ്ങളിൽ പലരോടും പറഞ്ഞാൽ അവരുടെ മറുപടി എന്താ? ആ ഇങ്ങോട്ട് പറയണ്ട, ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അത് മതിയെന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഒന്നും എനിക്ക് പഠിക്കണ്ട. കുറെ ആളുകൾ പഠിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ആയത് എന്ന് വരെ പറയുന്നു. എന്തായിരിക്കും ഇതിന്റെ ഫലം? ജാഹിലായി ജീവിച്ച് ജാഹിലായി മരിക്കലായിരിക്കും. കാരണം ഇനി ഒന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം പഠിച്ചിട്ടുണ്ട്. മര്യാദക്ക് ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത ആളുകൾ, നിസ്കാരത്തിൽ അവന്റെ അത്തഹിയാത്ത് മറന്നാൽ എന്ത് ചെയ്യണം എന്നുപോലും അറിയാത്ത ആളുകൾ, നിസ്കാരത്തിൽ ഇമാമിന് എന്തെങ്കിലും മറന്നുപോയാൽ എന്താ ഇപ്പൊ ചെയ്യേണ്ടത് എന്നുപോലും അറിയാത്ത ആളുകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള നിന്നെ ഇഹലോകത്തും പരലോകത്തും അള്ളാഹു കാക്കാൻ കാരണമാകുന്ന ദിക്റുകൾ അറിയാത്ത ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അറിയാത്ത ആളുകൾ, അവൻ അത്യാവശ്യമായ വിധികൾ പോലും, അവന്റെ സ്ത്രീകൾക്ക് അവന്റെ ഭാര്യക്ക് അവളുടെ ഹൈലൊന്ന് തെറ്റിയാൽ, അവളുടെ നിഫാസൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായാൽ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ ഓരോ മനുഷ്യനുണ്ടാകുന്ന കാര്യങ്ങൾ, ഇതുപോലും അറിയാത്ത ആളുകൾ, അതിനോടൊക്കെ പുച്ഛവുമാണ് ഈ ആളുകൾക്ക്. അങ്ങനെയുള്ള ഇൽമിനോട്, അത് പഠിക്കുകയും പഠിപ്പിക്കുന്ന ആളുകളോടും തന്നെ പുച്ഛമായിരിക്കുന്നു പല ആളുകൾക്കും. അതിന് പല മുസ്ലിയാക്കന്മാരും കാരണമായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ വിറ്റ് തിന്നുന്ന ചില മുസ്ലിയാക്കന്മാർ ദീനിന്റെ ആളുകളെ ജനങ്ങൾ പരിഹസിക്കാൻ അവർ കാരണമായിട്ടുണ്ട്. ശരിയാണത്, സംശയമില്ല. പക്ഷെ സഹോദരങ്ങളെ, അതൊന്നും നമ്മുടെ ഖബറിൽ നമ്മുടെ പരലോകത്ത് നമ്മെ രക്ഷിക്കുകയില്ല. ആ മുസ്ലിയാർ നമ്മുടെ നാട്ടിലുള്ള മതസംഘടനകളും നമ്മുടെ നാട്ടിലുള്ള മതപ്രാസംഗികരും ഒക്കെ വളരെ മോശക്കാരായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിയിരുന്നു. അതുകൊണ്ട് ഞാൻ ദീൻ പഠിച്ചില്ല, അതുകൊണ്ട് ഞാൻ പല ഹറാമുകളും ചെയ്തു നടന്നു, അതുകൊണ്ട് ഞാൻ ശിർക്കും ബിദഅത്തും ചെയ്തു എന്ന് സഹോദര നിനക്ക് നിന്റെ ഖബറിൽ അള്ളാഹുവിനോട് അവന്റെ മലക്കുകളോട് മറുപടി പറയാൻ സാധ്യമല്ല. മറിച്ച് നിനക്ക് അള്ളാഹു കണ്ണും കാതും കൽബും തന്നിട്ടുണ്ട്. അത് ദുനിയാവിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നതിൽ നീ സമർത്ഥനുമാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ അതൊക്കെ ഉപയോഗിക്കാൻ നീ സമർത്ഥനുമാണ്. ദീനിന്റെ കാര്യം വരുമ്പോൾ മാത്രം ആ പഴയ മുസ്ലിം പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചത് മാത്രം മതി എന്ന് നീ തീരുമാനിക്കുന്നത് എങ്ങനെ നീതിയാകും? ഇത് നിന്റെ പരലോകത്തിന്റെ കാര്യമാണ്, ആഖിറത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം തിരുത്തേണ്ടത് തിരുത്തുക, ഖൈറിലേക്ക് മുന്നേറുക. മുസ്ലിം ഉമ്മത്തിന് നസീഹത്തോടെ, ഗുണകാംക്ഷയോടെ, സ്നേഹത്തോടെ നാം ഇത് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സയ്യിന ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാത മുഹ്തദീൻ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖുന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖുന ജിതിനാബഹ. അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വഅൽഹിഖ്ന ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത് വൽമുസ്ലിമീന വൽമുസ്ലിമാത്ത്. അല്ലാഹുമ്മ അൻസൂറിൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ്.